എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട കഥാകാരൻ എൻ്റെ അച്ഛൻ തന്നെയാണ്. കുഞ്ഞുമൂസയുടെ കഥയും അച്ഛൻ തന്നെ പറഞ്ഞു കേട്ടത്. ആ കഥ പറയാൻ ഞാനൊന്ന് നോക്കട്ടെ.
കഥ കുഞ്ഞുമൂസ. ആമുഖം. അച്ചുമരത്തിൽ തൂക്കിയിട്ട റാന്തലിൻ്റെ വെളിച്ചത്തിൽ കാളയുടെ നിഴൽ മതിലിൽ വീണിളകി ഒരു വ്യാളിയെപ്പോലെയാകുന്നത് മൊകാരി നോക്കിയിരുന്നു. എല്ലാ തവണയും അതുവഴി മടങ്ങി വരുമ്പോൾ ഒരു പുതിയ കാഴ്ചയെപ്പോലെ ആ വ്യാളി മൊകാരിയെ രസിപ്പിച്ചു. വിൽക്കാതെ അവശേഷിച്ച മൺചട്ടിയിലൊന്നിൽ അയാൾ താളം പിടിച്ചു. ശേഷം അത് വണ്ടിക്കുറ്റിയിൽ കമഴ്ത്തി വച്ച് കിളിക്കാലിൽ എഴുന്നേറ്റ് നിന്ന് വലിച്ചു തീരാറായ ബീഡി വ്യാളിയുടെ കണ്ണിലേക്ക് എറിഞ്ഞു കൊള്ളിച്ചു. വ്യാളിയുടെ കണ്ണിലുകളിൽ നിന്ന് തീപ്പൊരി ചിതറി. പിന്നിലായി വന്നുകൊണ്ടിരുന്ന വണ്ടിക്കാർ മൊകാരിയുടെ ചിരി കേട്ടു. ചുണ്ടക്കാടെത്താൻ ഇനിയും 3 ദിവസമെടുക്കും. അധ്യായം 1. ചുണ്ടക്കാട് ഒരു മേടാണ്, 2 കിലുക്കങ്ങൾക്കിടയിലെ ഒരു മേട്. ഒരിറക്കത്തിൽ മാധവവിലാസം സ്കൂളിലെ ചെറുകിലുക്കങ്ങൾ, മറ്റേ ഇറക്കത്തിൽ കുമ്പാരന്മാരുടെ തെലുങ്കും. പുറപ്പാട് കഴിഞ്ഞ് കാലമിത്രയായിട്ടും കുമ്പാരൻ അവൻ്റെ പൈതൃകമായ ഭാഷ കളയാതെ സൂക്ഷിച്ചു. 50-ൽ കുടുംബങ്ങൾ ഭാഷ കൊണ്ടുള്ള മതിലിനുള്ളിൽ ആന്ധ്രയിലെ ഏതോ ഗ്രാമമായി ജീവിച്ചു. ഊഴമിട്ട് അക്കരയിൽ നിന്ന് ചൂരൽവട്ടിയിൽ കൊണ്ടുവരുന്ന കളിമണ്ണ് വെള്ളം ചേർത്ത് കുഴച്ച് കല്ലുകളഞ്ഞ് ചട്ടിയും കലവുമായി വാർത്ത് തണലത്തുണക്കി ചൂളയിലേക്കെടുക്കും. ഓരോ ഘട്ടത്തിലും അവരതിൽ തെലുങ്ക് ചേർക്കും. ചുട്ടെടുത്ത കാലത്തിൽ ചൂണ്ടുവിരൽ മടക്കി മുട്ടിയാൽ അതിൽ നിന്ന് പാകമായ തെലുങ്ക് തിരിച്ചു കേൾക്കാം. ഒഴിഞ്ഞ വണ്ടിയുമായി മൊകാരി കുമ്പാരത്തറയിലെത്തുന്നത് ഒരു വൈകുന്നേരത്താണ്. തറയിൽ അപ്പോൾ വലിയ ബഹളം നടക്കുകയായിരുന്നു. അത് മൂത്ത് കയ്യാങ്കളിയാകുമെന്ന് ഭയന്ന് എല്ലാ അത്തരം അവസരങ്ങളിലും ചെയ്യാറുള്ളതുപോലെ കുഞ്ഞുമുസയെ തിരക്കി ചുണ്ടക്കാട്ടേക്ക് വണ്ടിയാട്ടി. വാതിൽ തുറന്ന് പുറത്തേക്ക് വീഴുമായിരുന്ന വെളിച്ചം അത്രയും മറച്ച് കുനിഞ്ഞ് കുഞ്ഞുമൂസ പുറത്തേക്ക് വന്നു. ഒപ്പം പുരയ്ക്കകത്ത് കെട്ടിക്കിടന്ന മുറുമുറുപ്പും. മൊകാരി കാര്യം പറഞ്ഞു. എല്ലാ പാതകൾ വക്കാണം കൂടി തല്ലും പിടിയുമാവും. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചോര വീണ മാരിയുണ്ട്. ഒന്നുണ്ടാവില്ലടാ, നീ വണ്ടി അഴിക്കേ, നമുക്ക് നടന്നു പോവാം. മൊകാരി കാളകളെ അഴിച്ചു കെട്ടി. കുഞ്ഞുമൂസ ഇടത് കൈകൊണ്ട് കാളവണ്ടിയുടെ മൂക്കണയിൽ പിടിച്ച് പൊക്കി വണ്ടി പടിക്കകത്ത് കയറ്റി തിരിച്ചിട്ടു. ലുങ്കിക്ക് മുകളിലൂടെ അരികിൽ തോർത്ത് കെട്ടി കുമ്പാരത്തറയിലേക്കുള്ള ദൂരം കനത്തതും നീളമേറിയതുമായ കാൽവെപ്പുകൾ കൊണ്ട് ക്ഷണത്തിൽ അളന്നു തീർത്തു. കുഞ്ഞുമൂസ കടന്നു വന്ന മാത്രയിൽ കുമ്പാരത്തറയിൽ തെലുങ്ക് നിലച്ചു. പനംപട്ട കൊണ്ടുമേഞ്ഞ മേൽക്കൂരകൾ ആമകളെപ്പോലെ ഉൾവലിഞ്ഞു. വാതിലുകൾ അടഞ്ഞു, വിളക്കുകൾ അണഞ്ഞു. വീടുകൾക്കിടയിലെ വീതി കുറഞ്ഞ ഇടവഴിയിലൂടെ മൂസയും മൊകാരിയും തിരിച്ചു നടന്നു. ചട്ടി മേടിക്കാൻ വന്ന കണക്ക് മാഷ് പിന്നോട്ട് നടന്ന് പുളിവേരിൽ കാലുടക്കി മറിഞ്ഞു വീണു. പുലർച്ചെ വിളിക്കിരിക്കാൻ മാത്രമാണ് കുശവർ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങിയത്. പിറ്റേന്ന് മാധവവിലാസം സ്കൂളിൽ 4-ാം തരത്തിൽ 2-ാമത്തെ പിരീഡ് കണക്കായിരുന്നു. കണക്ക് മാഷിൻ്റെ ഒഴിവിൽ മലയാളം പഠിപ്പിക്കുന്ന രാമചന്ദ്രനെ പറഞ്ഞുവിട്ട് മാധവൻ മാഷ് സ്വസ്ഥനായിരുന്നു. രാമചന്ദ്രൻ മാഷ് ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നയാളല്ല. പലതും പറഞ്ഞിരിക്കുന്നതിനിടയിൽ മാഷ് കുട്ടികളിൽ ഒരാളോട് അഴൽ എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു. മിഴിച്ചു നിന്ന് അവനോട് ഇരിയട തടിയ എന്ന് പറഞ്ഞ് മാഷ് തിരിഞ്ഞടന്നു. തടിയന് കണ്ണ് ചുവന്ന് നിറഞ്ഞു. അവനെ അങ്ങനെ വിളിക്കരുതെന്ന് അവിടെ എല്ലാവർക്കും അറിയാം. അവൻ കരച്ചിലടക്കി. പക്ഷേ മൊകാരിയുടെ മകൻ ഹംസയ്ക്ക് അടക്കാനായില്ല. അവൻ പാഞ്ഞു ചെന്ന് ഒരു തള്ളു കൊടുത്തു. വീഴാതെ കൈകുത്തിയെങ്കിലും മേശയുടെ വക്കിൽ കൊണ്ട് രാമചന്ദ്രൻ മാഷിൻ്റെ നെറ്റി മുറിഞ്ഞ് ചോര പൊടിഞ്ഞു. അസ്വസ്ഥനായ മാധവൻ മാഷ് ഹംസയെ പൊതിരെ തല്ലി. ഹംസ അലറിക്കരഞ്ഞ ഓഫീസ് റൂമിൽ നിന്ന് ഇറങ്ങി ഓടി. മാധവൻ മാഷ് വടിയെടുത്തെറിഞ്ഞു. ഹംസ പടികടന്ന് ചുണ്ടക്കാട്ടേക്ക് ഓടി. ഹംസയുടെ കൈപിടിച്ച് കുഞ്ഞുമൂസ സ്കൂളിൻ്റെ പടി കടന്നു വന്നു. മാധവ മാഷ് ഓടി ഓഫീസിൽ കയറി വാതിൽ അടച്ചിരുന്ന് വിറച്ചു. വാതിൽ മൂസയുടെ ഒരു തള്ളിനില്ല. കുഞ്ഞുമൂസ അകത്ത് കയറിയില്ല. നടുമുറ്റത്ത് നെടുങ്ങനെ നിന്നു. അയാളുടെ നിഴൽ മേലിക്കലോളം നീണ്ടുകിടന്നു. മൂന്നിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന കുണ്ടുമാഷ് ഓടി വന്നു. മൂസക്ക ചതിക്കല്ലേ, അയാളൊരു ഹെഡ് മാഷാണ്. രാമേന്ദ്രൻ മാഷും ഇറങ്ങി വന്നു. അങ്ങനെ പറ്റിപ്പോയതാണ്, മൂസക്ക് പ്രശ്നമാക്കരുത്. കുട്ടികൾ ക്ലാസ്സിൽ നിന്നിറങ്ങി വരാന്തിയിൽ തിങ്ങി. അധ്യാപകർ ഇറങ്ങി വന്നു. കുഞ്ഞുമൂസയെ അനുനയിപ്പിച്ച് നിന്നിടത്ത് നിന്നും ഇളക്കി. കുഞ്ഞുമൂസ തലയ്ക്കെട്ടഴിച്ച് തോളത്തിട്ട് ഹംസയെയും കൂട്ടി ഇറങ്ങി. മാധവ മാഷ് പിന്നെയും 7 വർഷം പഠിപ്പിച്ചു. ചൂരൽ തൊട്ടിട്ടില്ല. അധ്യായം 2. 7 വർഷത്തിനിടയിൽ കുശവരും മാറി. ചൂരൽ വെട്ടിക്കളഞ്ഞ് കാളവണ്ടിയിലായി മണ്ണ് കടത്തൽ. ചൂള മൊകാരിക്ക് വിൽക്കുന്നില്ലെന്നവർ തീരുമാനിച്ചു. 1-ോ 2-ോ വണ്ടി വിൽക്കും, വില കുശവർ പറയും. കുശവരെ ആരോ സഹായിക്കുന്നുണ്ടെന്ന് മൊകാരി കുഞ്ഞുമൂസയോട് പരാതി പറഞ്ഞു. നിനക്കിതല്ലെങ്കിൽ വേറെ കച്ചവടം, അവർക്കോ? നാളെ മുതൽ പീടികയിലെ ചരക്കെടുക്കാൻ പൊള്ളാച്ചിക്ക് നീ വയ്ക്കോ എന്ന് പറഞ്ഞ് കുഞ്ഞുമൂശ മുകാരിയെ തിരിച്ചയച്ചു. അച്ചുമരത്തിൽ കമ്പിറാന്തൽ തൂക്കിയ 4-5 കാളവണ്ടികൾ പിന്നെ തിരുവനന്തപുരത്തേക്ക് പോയിട്ടില്ല. ഉള്ള വണ്ടിയിൽ 1 എണ്ണം വിറ്റ് മുകാരി ചുങ്കത്ത് പീടികയിട്ടു. അത്തവണ ചൂള കത്തിപ്പിടിച്ചപ്പോൾ മുകാരിക്ക് ഉള്ളു നീറി. രാത്രി പൊള്ളാച്ചിക്ക് പോകുന്ന വഴിയിൽ ആരുമില്ലാഞ്ഞിട്ടും പിറകിലെ വണ്ടിക്കാരുടെ ചിരി അസഹ്യമായി. മൂച്ചുചുവട്ടിൽ കാളവണ്ടി നിർത്തിയിട്ടിട്ട് കമ്പിറാന്തലും എടുത്ത് മൊകാരി ചൂളയിലേക്ക് നടന്നു. റാന്തൽ താഴെ വെച്ച് കത്തിപ്പിടിക്കാത്ത ഒരു കാഞ്ഞിരത്തിൻ്റെ വിറകൂരി മൊകാരി ചൂളയിലേക്കടുത്തു. റാന്തൽ വിളക്ക് ചൂളയിൽ വീഴ്ത്തിയ സ്വന്തം നിഴലിൽ അയാൾ കണ്ണിൽ നിന്നും തീപ്പൊരി ചിതറുന്ന വ്യാളികളെ കണ്ടു. വിറക് ആകാശത്തിൽ ഒരു വട്ടം വീശിയെത്തുന്നതിനു മുമ്പ് മൊകാരിയുടെ നിഴലിനെ മറ്റൊരു ഭീമൻ നിഴൽ മറച്ചു കളഞ്ഞു. തിരിഞ്ഞുപോലും നോക്കാതെ റാന്തൽ ഉപേക്ഷിച്ച് അയാൾ ഓടി. പുലർച്ചെ നിസ്കരിക്കാൻ ഉണർന്ന മൊകാരിയുടെ ഭാര്യ പടിക്കൽ റാന്തലിരിക്കുന്നത് കണ്ട് വിസ്മയിച്ചു. അന്ന് കുഞ്ഞുമൂസ കുളി കഴിഞ്ഞ് പുഴയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് മൊകാരിയുടെ വീട് കടന്ന് ഇടവഴി തിരിഞ്ഞ് കയറിയപ്പോൾ പുളിക്കച്ചവടക്കാരൻ സുലൈമാൻ നിൽക്കുന്നു.
നന്നായി, ഞാൻ വീട്ടിലേക്ക് തന്നെ വരുമായിരുന്നു. എന്തിനാണ്ടാ?
അന്ന് വീട്ടിലത്തെ പുളിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഞാനത് അണ്ണാച്ചിയെ കാണിച്ച് കച്ചവടമാക്കി.
അവൻ നാളെ വന്ന് മുറിക്കും. 100 റുപ്യ തന്നിട്ടുണ്ട്, ബാക്കി തടിയെടുക്കാൻ വരും.
രൂപ മേടിച്ച് മടിയിൽ തിരികെ കുഞ്ഞുമൂസ വീടെത്തി. ബീവിയെ വിളിച്ച് പൈസ കൊടുത്തു. എന്നിട്ട് തോർത്ത് പിഴിഞ്ഞ് ഉണക്കാനിട്ടുകൊണ്ട് പറഞ്ഞു.
ആ കിഴക്ക് ഭാഗത്തെ പുളിയിൽ കെട്ടിയ അയ അഴിച്ചു.
ആ പുളി വിറ്റു. നാളെ മുറിക്കാൻ ആൾ വരും.
ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങളത് വിറ്റത്?
കുഞ്ഞുമൂസ ഒന്ന് ഞെട്ടി.
ആരോട് ചോദിക്കണം? എന്നോട് ചോദിക്കണം? എന്നോടും ചോദിക്കണം. വിൽക്കാൻ ഇനി ഞാനും ഉമ്മയും അല്ലേ ഉള്ളൂ.
രണ്ടാമത്തെ മകൻ നിവർന്നു നിന്നു.
100 രൂപ അവർ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇത് തിരിച്ചുകൊണ്ടേ കൊടുത്തോ, പുളി ഇവിടുന്ന് ആരും മുറുക്കില്ല.
കുഞ്ഞുമൂസ കുറച്ചു നേരം ആ പൈസയിലേക്ക് നോക്കി നിന്നു. അതിലെവിടെയോ നിന്ന് സുലൈമാനും അണ്ണാച്ചിയും കുഞ്ഞുമൂസയെ സഹതാപത്തോടെ നോക്കി. നോട്ടങ്ങളിൽ അശക്തനായി തീർന്ന വൃദ്ധൻ ഇറങ്ങി നടന്നു. ഇക്കാലം വരെ നടന്നു തീർത്ത ദൂരം അത്രയും. എന്തിലാണ് അടയാളപ്പെടുത്തുക എന്ന് അയാൾ ആലോചിച്ച് കാണണം. അടയാളപ്പെടുത്താൻ കഴിയാത്ത ഓരോന്നും അയാളുടെ വേഗം കൂട്ടി. പടിയും പാടവും ചൂളയും ചുണ്ടക്കാടും പിന്നിട്ട് അയാൾ നടന്നു. പുഴയോരത്തൊരു കടവിൽ ചെന്നിരുന്ന് അയാൾ പറിച്ചു കൊണ്ടുവന്ന മഞ്ഞർലിക്കായകൾ ഓരോന്നായി കൈകൊണ്ട് അമർത്തിപ്പൊട്ടിച്ച് പരിപ്പെടുത്ത് തിന്നു. ഉച്ചവെയിലിൽ അയാളുടെ നിഴൽ അയാൾക്കത്ര മാത്രമായി പാറപ്പുറത്ത് വീണ് ഒരുക്കിക്കിടന്നു. കുഞ്ഞുമൂസ പൊതിയഴിച്ച് ഒരച്ചു വെല്ലം ചവച്ചിറക്കി. എന്നിട്ട് തലയ്ക്കെട്ടഴിച്ചു വിരിച്ച് നെടുമ്പാറയിൽ മലർന്നിടുന്നു.
മുകളിൽ അസ്രായിൽ തന്നെ കൊണ്ടുപോകാനുള്ള വെള്ളി നിറമുള്ള സവാരി വണ്ടിയിൽ കാളകളെ കെട്ടുന്നത് അയാൾ കണ്ടു. വണ്ടി മെല്ലെ മെല്ലെ താണിറങ്ങിക്കൊണ്ടിരുന്നു. കൈകൾ മടക്കി നെഞ്ചത്ത് വച്ച് കാലിൻ്റെ തള്ളവിരലുകൾ പിണച്ചു പിടിച്ച് അയാൾ പോകാൻ തയ്യാറായി. കളിമണ്ണെടുക്കാൻ വന്ന കുമ്പാരന്മാരിൽ ആരോ ആണ് ആദ്യം കണ്ടത്. നിലവിളിച്ച ആളെ കൂട്ടി മഞ്ചം കെട്ടി തോളിലെടുത്ത് അഞ്ചാറ് പേര് ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു. സോപ്പ് വെള്ളം കുടിച്ചും ഛർദിച്ചും മൂസ അഞ്ച് ദിവസം കിടന്നു. അഞ്ചാം ദിവസം സുബഹിക്ക് മലയാളത്തിലും തെലുങ്കിലുമുള്ള പ്രാർത്ഥനകൾക്കിടയിലൂടെ അസ്രായേലിൻ്റെ കാളകളുടെ ഒച്ച കുഞ്ഞുമൂസ കേട്ടു. വാർഡിൻ്റെ തുറന്നിട്ട വാതിലിലൂടെ ഒഴുകിപ്പരക്കുന്ന നേർത്ത വെളിച്ചം മറച്ചുകൊണ്ട് അസ്രായേലിൻ്റെ നിഴൽ രൂപം എത്തി നിൽക്കുന്നത് മങ്ങിയൊടുങ്ങുന്ന കാഴ്ചയിൽ അവ്യക്തമായി വീണു. ഉള്ളിലേക്ക് കയറാൻ ധൈര്യമില്ലാതെ മൊഗാരി വാതിൽക്കൽ തന്നെ നിന്നു.